الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد
قال المؤلف رحمه الله الخشوع والنظر إلى موضع السجود وعليه أن يخشع في صلاته وأن يتجنب كل ما قد يفديه عنه من زخارف ونقوش فلا يصلي بحضرة طعام يشتهيه ولا وهو يدافع من موضع الغائب وينظر في قيامه إلى موضع سجوده ولا يلتفت يمينا ولا يسارا فإن الالتفات اختيار يختلطه الشيطان من صلاة العبد ولا يجوز أن يرفع بصره إلى السماء.
الخشوع والنظر إلى موضع السجود. الخشوع والنظر إلى موضع السجود. الخشوع النظر يعني سكارة الله أدكوم أدكوم സംസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ, ചൊല്ലുന്ന ദിക്റുകൾ, അതിലുള്ള ശ്രദ്ധയുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സലാതിഹിം ഖാശിഊൻ. മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. الذين هم في صلاتهم خاشعون അവർ അവരുടെ നിസ്കാരത്തിൽ ഖുശൂഉ ഉള്ളവരാണ്. എത്രമാത്രം ഒരാൾക്ക് ഖുശൂഉ ഉണ്ടാവുന്നോ അത്രമാത്രം അയാളുടെ നിസ്കാരത്തിൽ പ്രതിഫലം ഉണ്ടായിരിക്കും. ഖുശൂഉന്റെ അടിസ്ഥാനത്തിലാണ് നിസ്കാരത്തിന്റെ പ്രതിഫലം വർദ്ധിക്കുന്നത്. وعليه ان يخشع في صلاته അവൻ അവന്റെ നിസ്കാരത്തിൽ ഖുശൂഉ ഉള്ളവനാകൽ നിർബന്ധമാണ്. വഅൻ യജ്തനിബ കുല്ലമാ ഖദ് യുൽഹീഹി അൻഹു മിൻ സഖാരിഫ വനുഖൂഷ്. നിസ്കാരത്തിൽ നിന്ന് അവന്റെ ശ്രദ്ധ തെറ്റിക്കുന്ന അലങ്കാരങ്ങൾ, ചിത്രപ്പണികൾ, സഖാരിഫ്, സുഖ്റുഫ് അല്ലെ ഖുർആനിൽ വന്നിട്ടില്ലേ സൂറത്തിന്റെ പേരാണ്, അതൊക്കെ അവൻ ഒഴിവാക്കണം. അതെല്ലാം അവൻ ഒഴിവാക്കേണ്ടതുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഖുശൂഉ എന്ന് പറഞ്ഞാൽ അത് അതിന്റെ അടിസ്ഥാനം ഖൽബിലാണ്, അതുപോലെ തന്നെ അവയവങ്ങളുടെ അടക്കത്തിലാണ്. തിരക്ക് കൂട്ടാൻ പാടില്ല. നിസ്കാരത്തിൽ ഇത്മിനാൻ, അടക്കവും ഒതുക്കവും ഉണ്ടാവുക എന്നത് വാജിബാണോ റുക്നാണോ സുന്നത്താണോ? റുക്നാൻ. പലരും അറിയാതെ പോകുന്ന കാര്യമാണ്. നിസ്കാരത്തിൽ അടക്കവും ഒതുക്കവും ഉണ്ടാവുക, സമയത്തിന് നിൽക്കുക എന്നത് റുക്നാൻ. അതില്ലെങ്കിൽ നിസ്കാരമില്ല. എത്ര എത്ര ആളുകളായി 60 കൊല്ലം നിസ്കരിക്കുന്നുണ്ടാവും, അവൻ നിസ്കരിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അൽ മുസീഉ സലാത, നിസ്കാരം കേടുവരുത്തിയ ആൾ, അയാളുടെ ഹദീസ് പ്രസിദ്ധമാണ്. ആ ഹദീസിൽ വന്നതൊക്കെ റുക്നാണ്. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ഇർജിഉ ഫസല്ലി ഫഇന്നക ലം തുസല്ലി എന്ന് പറയാനുള്ള കാരണം എന്താണ്? അയാൾ നിസ്കാരത്തിൽ അടക്കവും ഒതുക്കവും കാണിക്കാത്തത് കൊണ്ടാണ്. സുജൂദ് ഒഴിവാക്കിയിട്ടില്ല, റുക്കു ഒഴിവാക്കിയിട്ടില്ല, ഫാത്തിഹ ഒഴിവാക്കിയിട്ടില്ല. അയാളുടെ നിസ്കാരത്തിന്റെ വേഗത വർദ്ധിച്ചതുകൊണ്ടാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ വീണ്ടും തിരിച്ചു പറഞ്ഞേക്കാനുള്ള കാരണം. അപ്പൊ നോക്കൂ, നിങ്ങൾ റസൂലുള്ള അയാളോട് പറഞ്ഞിട്ടുണ്ട്, നീ നിസ്കരിച്ചിട്ടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞത്. മാത്രമല്ല, അവസാനം നിസ്കാരം പഠിപ്പിച്ചു കൊടുത്ത അയാൾ ശരിക്കും നിസ്കരിച്ച് തിരിച്ചു പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഫഇന്നഹു ലൗ മാത അലാ ദാലിക് ദഖലന്നാ, അയാൾ ആ അവസ്ഥയിലായിട്ടായിരുന്നു മരിച്ചിരുന്നത് എങ്കിൽ അയാൾ നരകത്തിൽ പ്രവേശിക്കുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നിസ്കാരം, അതിൽ ഖുശൂഉ് ഉണ്ടാവുക, ത്വമഅനീനത്ത് ഉണ്ടാവുക എന്നത് പ്രത്യേകിച്ച് റുക്നാണ്. നിസ്കാരത്തിൽ അയാളുടെ ശ്രദ്ധ തെറ്റിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ നിന്ന് വിട്ടുനിൽക്കലും നിർബന്ധമാണ്. ഖുശൂഇന്റെ ഭാഗമാണ് നിസ്കാരത്തിൽ കരയുക എന്ന്. എന്നാൽ നിസ്കാരത്തിൽ കരച്ചിൽ ഉണ്ടാക്കുക എന്നത് ഖുശൂഉ് അല്ല. കരയാൻ വേണ്ടി നിസ്കരിക്കുക, ചില ആളുകൾ പെട്ടെന്ന് കരയും. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഖുശൂഉ് ഇല്ലാത്തവൻ കരയാൻ സാധ്യതയുണ്ട്, ഖുശൂഉ് ഉള്ളവൻ കരയാതിരിക്കാനും സാധ്യതയുണ്ട്. കരഞ്ഞതുകൊണ്ട് ഖുശൂഉ് ഉണ്ടാവില്ല, ചില ആൾക്കാർ പെട്ടെന്ന് കരയും. എന്നാൽ കരയുക എന്നത് കരയുന്നതിന് പിന്നിലുള്ള കാരണം എന്തായിരിക്കണം? അവൻ അതിന്റെ തിന്മകൾ ആലോചിച്ചിട്ട് അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നത് ആലോചിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ ആപമത്ത് ആലോചിച്ചുകൊണ്ട്, പരലോകത്തെ കുറിച്ച് ആലോചിച്ചുകൊണ്ടൊക്കെ കരയാം. ജനങ്ങൾക്ക് മുന്നിൽ വരുമ്പോൾ ഷൈത്താന്റെ തൽബീസിൽ ഒന്നാണ് പെട്ടെന്ന് കരയിപ്പിക്കുന്നത് അല്ലെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒറ്റയ്ക്കിരുന്ന് കരയണം. അതുകൊണ്ടാണ് ജനങ്ങൾ മിക്കവാറും ആളുകൾ കരച്ചിലിൽ വീണു പോകുന്ന ആളുകളാണ്. എന്നാട്ടില് ഏറ്റവും വലിയ വഴിപഴപ്പിക്കുന്ന പ്രാസംഗികര് ഏറ്റവും കൂടുതൽ കരയുന്ന ആൾക്കാരായിരിക്കും. ചിലപ്പോൾ പ്രസംഗം തുടങ്ങിയാൽ അത് സ്റ്റാർട്ടിംഗ് മുതൽ അവസാനം വരെ കരച്ചിലായി. അപ്പോൾ കരയുക എന്നത് ഒരാളുടെ ഖുശൂഉിന്റെ അടയാളമല്ല, കരച്ചിൽ ഉണ്ടാക്കാൻ ചിലപ്പോൾ സാധിക്കും. ചില സഹാബികൾ പറഞ്ഞതായി കാണാം, സഹാബികളിൽ ചിലരാണ് അത് പറഞ്ഞത് എന്നാണ് ഓർമ്മ. ഒരാളുടെ കൽബ് നിഫാഖ് കൊണ്ട് നിറഞ്ഞാൽ അവന് തോന്നുമ്പോ കരയാൻ പറ്റും, അവൻ ഉദ്ദേശിക്കുമ്പോ കരച്ചിലിങ്ങനെ വരും. സുബ്ഹാനല്ലാഹ്. പണ്ട് ഒരാൾ അയാളുടെ ഖുത്ബ നോട്ടിൽ ഞാൻ ഒരു തവണ കണ്ട ഒരു കാര്യമാണ്, ഖുത്ബയുടെ നോട്ടിൽ എഴുതി വെച്ച് കരയുക, അതായത് ഈ സ്ഥലത്തെത്തിയാ കരയണം എന്നാണ്. അപ്പൊ കരയുക എന്നത് ഖുശൂഇന്റെ തെളിവല്ല, പക്ഷേ ആത്മാർത്ഥമായി കരച്ചിലുണ്ടാകൽ ചിലപ്പോൾ ഖുശൂഇൽ സംഭവിക്കുന്ന കാര്യമാണ്. അബൂബക്കറിന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ നിസ്കാരത്തിന് നിർത്താൻ പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് എന്താണ്? അള്ളാഹുവിന്റെ റസൂലെ, അബൂബക്കർ പെട്ടെന്ന് കരയുന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങനെ പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. അബൂബക്കറിന്റെ കരച്ചിൽ കാരണത്താൽ റളിയല്ലാഹു അൻഹ ജനങ്ങൾക്ക് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഖിറാഅത്ത് മനസ്സിലാകാറില്ലായിരുന്നു, അത്രമാത്രം അദ്ദേഹം കരയുമായിരുന്നു എന്നാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖിറാഅത്ത് മദ്ദൻ നീട്ടി റസൂലുള്ള ഓതുമായിരുന്നു, അവിടുന്ന് ചിലപ്പോൾ കരയുമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ കാണാം, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലം നിസ്കരിക്കാൻ എഴുന്നേറ്റ് നിന്നു രാത്രി നിസ്കാരത്തിൽ, എന്നിട്ട് അവിടുന്ന് ഓതിക്കൊണ്ടേയിരുന്നു, ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലായാതിൽ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർദി റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ഈ ആയത്ത് അവിടുന്ന് ആവർത്തിച്ചുകൊണ്ടിരുന്നു, അവിടുന്ന് കരഞ്ഞു, അവിടുന്ന് കരഞ്ഞു, അവിടുത്തെ താടി രോമങ്ങൾ നനഞ്ഞു. അവിടുന്ന് നിൽക്കുന്നിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുനീർ വീഴുന്ന അവസ്ഥയുണ്ടായി, താഴ്ഭാഗം നനഞ്ഞു. ഈ രണ്ടായത്ത് മാത്രമേ ഉള്ളൂ. ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന് വിളിക്കാൻ വേണ്ടി വന്നപ്പോൾ അവിടുന്ന് ഇരിക്കുകയാണ്. റസൂലുള്ള ബിലാലിനോട് പറഞ്ഞു, യാ ബിലാൽ ഉൻസിലത്ത് അലയ്യ ആയ വൈലുൽ ലിമൻ സമിഅഹാ വലം യതദബ്ബർ ഫിഹാ, എനിക്ക് ഇന്നൊരു ആയത്ത് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു, അത് കേട്ടിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാത്തവന് നാശമുണ്ടാകട്ടെ. ഈ ആയത്താണ്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴായി കരഞ്ഞ സംഭവങ്ങളുണ്ട്. അവിടുത്തെ നിസ്കാരത്തിൽ അവിടുത്തെ കൽബ് തിളച്ചു മറിയുന്നത് ഒരു ചൂടുവെള്ളം തിളച്ചു മറിയുന്നത് പോലെ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു ചില സഹാബികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഖുശൂഉ് നിസ്കാരത്തിൽ അനിവാര്യമായും വേണ്ട കാര്യമാണ് അതിന് ഏറ്റവും വേണ്ടത്. എന്താണോ പറയുന്നത് അതിന്റെ അർത്ഥം അറിയുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഫാത്തിഹയാകട്ടെ മറ്റ് അസ്കാറുകളാകട്ടെ. വഅൻ യതജന്നബ കുല്ലമാ ഖദ് യുൽഗീഹി അൻഹു മിൻ സഖാരിഫ വനുഖൂഷ്. നിസ്കാരത്തിന്റെ ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങൾ മാറ്റിവെക്കണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു വസ്ത്രം ധരിച്ചു, അതിൽ ചില കുത്തുകളും പുള്ളികളും ഉണ്ട്. റസൂലുള്ള അതിലേക്ക് ഇങ്ങനെ നോക്കി നിസ്കാരത്തിൽ. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സഹാബികളിൽ ചിലർക്ക് കൊടുത്തതിന് ശേഷം അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ ഇത് കൊണ്ടുപോവുക. എന്നിട്ട് പുള്ളികളില്ലാത്ത സൂഫ് കൊണ്ടുണ്ടാക്കുന്ന കമ്പിളി കൊണ്ടുണ്ടാക്കിയ ചിത്രങ്ങളില്ലാത്ത ഒരു വസ്ത്രം കൊണ്ടുവരിക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ ഇപ്രകാരം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ്ഹബു ബിഹാദിഹിൽ ഖമീസതി ഇലാ അബി ജഹം. നിങ്ങൾ ഈ വസ്ത്രം അബൂ ജഹമിന്റെ അടുക്കൽ കൊണ്ടുപോവുക. അംബിജാനിയ എന്ന വസ്ത്രം കൊണ്ടുവരും. അത് കമ്പിളി കൊണ്ടുണ്ടാക്കുന്ന വസ്ത്രമാണ്, വരന്നുണ്ടാവില്ല. ഫഇന്നഹ അൽഹദ്നി ആനിഫൻ ഫി സലാത്തി. അത് നിസ്കാരത്തിൽ എന്റെ ശ്രദ്ധ ഇപ്പോൾ തെറ്റിച്ചു കളഞ്ഞു. നമ്മൾ ശ്രദ്ധ പിന്നെ എവിടെ ഇല്ലാത്തതുകൊണ്ട് ഇനി എന്തൊക്കെ ചിത്രം മുന്നിൽ കൊണ്ടു വെച്ചാലും അതൊരു പ്രശ്നമേ അല്ല പലരും. അങ്ങനെ ഒരു പ്രയാസമേ നമുക്ക് തോന്നലില്ല. നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റിയല്ലോ. കാരണം എപ്പോഴും പല ആൾക്കാരും തക്ബീർ ചൊല്ലും, പിന്നെ സലാം കിട്ടുമ്പോഴോ പറയാം നിസ്കാരം കഴിഞ്ഞല്ലോ എന്നറിയുന്നത് അപ്പോഴാണ്. സുബ്ഹാനല്ലാഹ്. ഈ അവസ്ഥ നിസ്കാരത്തിൽ ഉണ്ടാവരുത്. നിസ്കാരത്തിൽ അവനുള്ള പങ്ക് അവൻ എപ്പോഴാണോ ചിന്തിച്ചത് അപ്പോഴാണ്. നിസ്കാരത്തിൽ എത്രമാത്രം അവന്റെ ബോധം ഉണ്ടായിരുന്നു അത്രമാത്രം. فلا يصلي بحضرة طعام يشتهيه ഇഷ്ടപ്പെടുന്ന ഭക്ഷണം കൊണ്ടുവച്ചാൽ അതവിടെ വെച്ചിട്ട് നിസ്കരിക്കരുത്. ഇതൊക്കെ സുബ്ഹാനല്ലാഹ്. ആളുകളുടെ ഇന്നത്തെ നിസ്കാരത്തോടുള്ള മനോഭാവം നേരെ തിരിച്ചായിപ്പോയി. റസൂലുള്ളക്ക് നിസ്കാരം പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് ഭക്ഷണം വിശന്നിട്ട് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുള്ള സമയത്ത് ഭക്ഷണത്തിന്റെ മുന്നിൽ കണ്ടതിന് ശേഷം പോയിട്ട് നിസ്കരിക്കാൻ എന്നാൽ അരിച്ചറക്കയത്തിൽ കറിയിപ്പ് എന്തായിരിക്കും, ചോറ് എങ്ങനെ ഉണ്ടാവും, ഉപ്പുണ്ടാവോ? വിശക്കുക കഠിനമായി കഴിഞ്ഞാൽ നിസ്കാരത്തിന് ശ്രദ്ധ പോവും. പക്ഷെ ഇന്ന് ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവർ നേരെ ഓപ്പോസിറ്റ് ആണ് പറയാ. നിസ്കാരവും ഭക്ഷണവും ഒരുമിച്ച് വന്നാൽ അവർ പറയും നിസ്കാരം വേഗത്തിൽ നിൽക്കുന്നു, ഭക്ഷണം കഴിക്കാൻ നേരത്തെ ഇരിക്കാനും സമാധാനമായിട്ട് എന്നാണ് അവർ പറയാ. നേരെ ഓപ്പോസിറ്റ് ആണ് ചിന്തിക്കുന്നത്. കാരണം നിസ്കാരം അവർക്കൊരു പ്രധാനമുള്ള പണിയല്ല, ഭക്ഷണമാകട്ടെ സമയമെടുത്ത് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. സുബ്ഹാനല്ലാഹ്. നേരെ തിരിഞ്ഞുപോയി നമ്മുടെ കാര്യങ്ങൾ. അപ്പൊ നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റിക്കുമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഹദറൽ അശാഉ ഫബ്ദഉ ബിൽ അശാ. അശാ മുന്നിൽ വന്നു കഴിഞ്ഞാൽ, അശാ എന്ന് പറഞ്ഞാൽ രാത്രി ഭക്ഷണം, ഫബ്ദഉ ബിൽ അശാ, നിങ്ങൾ ആദ്യം ഭക്ഷണം കഴിക്കുക, അതാദ്യം തുടങ്ങുക, അതാദ്യം തീർക്കുക, എന്നിട്ട് നിസ്കരിക്കുക. അപ്പൊ റാഹത്തുണ്ടാവും, ഭക്ഷണത്തെ കുറിച്ചുള്ള ചിന്ത മനസ്സിൽ ഇങ്ങനെ കിടന്ന് കത്തുകയില്ല. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്, ഫലാ യുസല്ലി ബിഹദ്റതി ത്വഅാമിൻ യഷ്തഹി. അവൻ ഭക്ഷണത്തിന് ആഗ്രഹമുള്ള സമയത്ത് അവിടെ ഭക്ഷണം വെച്ചതിന് ശേഷം നിസ്കരിക്കരുത്. എന്നാൽ ഒരാൾക്ക് വിശപ്പില്ല, ഭക്ഷണം വെച്ചിട്ടുണ്ട്, നിസ്കരിക്കാമോ? നിസ്കരിക്കാം. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം അയാൾക്ക് പ്രയാസം ഉണ്ടാക്കുകയില്ല. ولا هو يدافعه البول والغائط. മലമൂത്ര വിസർജനത്തിനുള്ള അവസ്ഥ അതിങ്ങനെ നിൽക്കുന്ന സമയത്ത്, അതിന് മുട്ടി നിൽക്കുന്ന സമയത്ത് അവൻ എന്ത് ചെയ്യരുത്, നിസ്കരിക്കാൻ കയറും. വലിയ പ്രയാസമുണ്ടാക്കും. നിസ്കാരത്തിൽ ഉളുവായി തിരിച്ചു പോകേണ്ടി വരും. അങ്ങനൊരു വിഷയമുണ്ട്. മാത്രമല്ല, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതുപോലെ, അൽബൗലു ഇദാ ദറ ഖറ ഹിനാ, മൂത്രം മര്യാദ കൊഴിച്ചു വിട്ടാൽ മൂത്രത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അൽബൗലു ഇദാ ദറ ഖറ, മൂത്രം പിടിച്ചു വെക്കരുത്, ഒഴിക്കാൻ പറ്റിയ മൂത്രമൊഴിക്കും. അങ്ങനെ ഒഴിച്ചാൽ ഖറ, മൂത്രത്തിന്റെ കാര്യം ശരിയാവും. പലർക്കും ഈ സലീസുൽ ബൗൽ, മൂത്രവാർച്ചന്റെ പ്രശ്നം ഉണ്ടാവാനുള്ള കാരണം മൂത്രം പിടിച്ചു വെക്കുന്ന. മൂത്രവാർച്ച ഉണ്ടായി കഴിഞ്ഞാലോ വലിയ പ്രയാസമാണ്. നിസ്കാരം എല്ലാ വക്തിനും മൂത്രം എടുക്കണം, പ്രത്യേകം കഴുകണം. അപ്പോൾ മൂത്രത്തിന് പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കും. മൂത്രമൊക്കെ മുട്ടിയാലും മൂത്രമൊക്കെ ടോയ്ലറ്റിൽ പോകാൻ മുട്ടിയാലും അതുപോലെ തന്നെ അത് നിർത്തിവെച്ചുകൊണ്ട് നിസ്കാരത്തിന് വരരുത്. നോക്കൂ, നിങ്ങൾ എത്രമാത്രം പരിഗണനയാണ് അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യന്റെ ശരീരത്തിന്, ആരോഗ്യത്തിന്, അതുപോലെ തന്നെ അവന്റെ ഇബാദത്തിന് നൽകുന്നത് ഒക്കെ ശരിയാക്കി ഇതിന് തയ്യാറെടുത്ത് വരാൻ, അല്ലെ, ഇതിന് തയ്യാറെടുത്ത് വരികയാണ്. ഇബാദത്തുകൾ ഒരു പണിയാണ്, ഖുർആൻ പാരായണം ഒരു പണിയാണ്. എടുത്ത് ഒരു ഷേഖ് പറയുന്നതായി കേട്ടു. ചില ആളുകൾ ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് ഇത്ര തിരക്ക്, നിങ്ങളിങ്ങനെ ഖുർആൻ ഓതിരിക്കല്ലേ, കുറച്ചുനേരം നമ്മളോട് ഒപ്പം ഇരുന്നൂടെ എന്ന് ചോദിക്കും. അദ്ദേഹം പറയുന്ന, ആളുകൾക്ക് മനസ്സിലാകുന്നില്ല ഖുർആൻ പാരായണം എന്നത് ഒരു പണിയാണ്. അതിന് സമയം മാറ്റി വെച്ച് അതിനായിട്ടൊരു പണിയേറ്റിരുന്നതാ, അത് തിരക്കിന്റെ ഭാഗമാണ്, അതുകൊണ്ടാണ് തിരക്കായത്. അപ്പൊ ആളുകൾ കണ്ടു കഴിഞ്ഞാൽ ഖുർആൻ ഓതിരിക്കുന്നു, എന്നോട് പറഞ്ഞ തിരക്കാണ്, അതാണ് തിരക്ക്. എല്ലാ പണിയും കഴിഞ്ഞു ഖുർആൻ എന്നല്ല. അപ്പൊ നിസ്കാരം അതിനുവേണ്ടി തയ്യാറെടുത്ത് ചെയ്യേണ്ട മഹത്തരമായ ഇബാദത്താണ്. وينظر في قيامه الى موضع سجوده, അവൻ അവന്റെ നൃത്തത്തിൽ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കട്ടെ. ഈ കാര്യത്തിൽ ഫുഖഹാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞു നേരെ നോക്കാം, അല്ലാഹു അലം ശരിയായ അഭിപ്രായമായി മനസ്സിലാകുന്നത് സുജൂദിന്റെ ഭാഗത്തേക്ക് നോക്കണം എന്നതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നിസ്കാരത്തിൽ ആകാശത്തേക്ക് നോക്കാറുണ്ടായിരുന്നു. فنزلت الذين هم في صلاتهم خاشعون, നിസ്കാരത്തിൽ അവർ ഖുശൂഉള്ളവരാണ് എന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ, ഫതഅ റഅസഹ, അവിടുന്ന് തന്റെ തല താഴ്ത്തി. നിസ്കാരത്തിൽ തല താഴ്ത്തി, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നിയമം കൂടിയാണ്. നിസ്കാരത്തിൽ തല ഉയർത്തരുത്, അത് വളരെ ഗുരുതരമായ കാര്യം. സുജൂദിന്റെ ഭാഗത്തേക്ക് നോക്കുക എന്നത് സുന്നത്താണ്. മുകളിലേക്ക് നോക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി വിലക്കിയ കാര്യമാണ്. റസൂലുള്ള പറഞ്ഞു, ചില ആളുകൾ അവർ ഒഴിവാക്കട്ടെ, ചില ആളുകളുടെ കാര്യം എന്താണ്, അവർ അവരുടെ നിസ്കാരത്തിൽ അവരുടെ കണ്ണുകൾ മേലോട്ട് ഉയർത്തുന്നു. അവിടുന്ന് പറഞ്ഞു, അവരതിൽ നിന്ന് വിരമിക്കട്ടെ, അതല്ലെങ്കിൽ അവരുടെ കണ്ണുകൾ റാഞ്ചി എടുക്കപ്പെടും. അപ്പോൾ നിസ്കാരത്തിൽ കണ്ണുകൾ മേലോട്ട് ഉയർത്തരുത്. മൗദിഉ സുജൂദ്, സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കുക. നിസ്കാരം മുഴുവൻ അപ്രകാരമായിരിക്കണം. എപ്പോഴല്ലാതെ? തശഹുദിന്റെ സന്ദർഭത്തിലൊഴികെ. അത് ഇൻഷാല്ലാ പിന്നീട് വരും. പല ആളുകളും ഈ പറഞ്ഞ നിയമം പല രൂപത്തിലും തെറ്റിക്കാറുണ്ട്. ഉദാഹരണത്തിന്, അത് വ്യക്തമായി കാണണമെങ്കിൽ കുനൂത്തിൽ നോക്കിയാൽ മതി. ആളുകൾ നിസ്കാരത്തിൽ കുനൂത്തിന്റെ ആവേശം കയറി ചില ആൾക്കാർ എങ്ങനെ ഇങ്ങനെ കാണും, ഒന്ന് കുനൂത്തിന്റെ സന്ദർഭത്തിൽ ഇങ്ങനെ കൈവേർത്താ എന്നുള്ളത് സ്ഥിരപ്പെട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ കൈ ഉയർത്തിയത് ഇസ്തിസ്ഖ എന്ന സന്ദർഭത്തിലാണ്, മഴക്കു വേണ്ടിയുള്ള നിസ്കാരത്തിൽ. ചില പണ്ഡിതന്മാർ വളരെ അത്യാവശ്യമുള്ള സന്ദർഭങ്ങളിൽ അത്ര ഗുരുതരമായ ആവശ്യങ്ങൾക്ക് ഇപ്രകാരം കൈവയർത്താം എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല ഉയരത്തിൽ ചില ഹദീസുകൾ കാണാം. ഇസ്തിസ്ഖായുടെ ഹദീസിൽ അവിടുത്തെ കൈയിന്റെ കൈപ്പത്തി, അതിന്റെ വെളുത്ത ഭാഗം, അത് ഭൂമിയിലേക്ക് താഴുന്ന രൂപത്തിൽ റസൂലുള്ള കൈവർത്തിയത് കാണാം. ഇസ്തിസ്ഖായുടെ നമസ്കാരം, മഴക്ക് വേണ്ടിയുള്ള നമസ്കാരം. അപ്പൊ കുനൂത്തിന്റെ സന്ദർഭത്തിൽ ആകാശത്തേക്ക് നോക്കുക, അത് ഗുരുതരമായ തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ കുനൂത്തിന്റെ സന്ദർഭത്തിൽ എവിടേക്കാണ് നോക്കേണ്ടത്? സുജൂദിന്റെ സ്ഥാനത്തേക്ക് തന്നെയാണ് നോക്കേണ്ടത്. وينظر في قيامه الى موضع سجوده ولا يلتفت يمينا ولا يسارا ولا يلتفت يمينا ولا يسارا അവൻ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാൻ പാടില്ല. ഇൽത്തിഫാത്ത് എന്നത് മൂന്ന് രൂപത്തിലുണ്ട്, നിസ്കാരത്തിൽ നിന്ന് തിരിഞ്ഞു പോവുക എന്നുള്ളത്. ഒന്ന് ഇൽത്തിഫാത്തുൽ ഖൽബ്, ഹൃദയം നിസ്കാരത്തിൽ നിന്ന് തെറ്റിപ്പോവുക, നിസ്കാരത്തിലുള്ള ദിക്റുകളെ കുറിച്ചുള്ള ശ്രദ്ധ മാറിപ്പോവുക, അത് വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുക, ദുനിയാവിൽ എല്ലാ കാര്യവും ആലോചിക്കുക. ഇത് നിസ്കാരത്തിൽ നിന്നുള്ള വഴിതെറ്റലാണ്. രണ്ട്, ഇൽത്തിഫാത്തുൽ ബദൻ, ശരീരം നിസ്കാരത്തിൽ ഖിബ്ലയിൽ നിന്ന് തിരിക്കുക. അത് നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ, ചെറിയ ചെരിവോ മറ്റോ ആണെങ്കിൽ നിസ്കാരത്തിൽ നിന്ന് ചെറുതായിട്ട് ചെരിഞ്ഞു കൊച്ചിങ്ങോട്ട് തിരിഞ്ഞു, പ്രത്യേകിച്ച് കണ്ണ് കാണാത്ത ആളുകളെ നിസ്കാരത്തിൽ നിർത്തിയാൽ അവർ ചിലപ്പോൾ അടുത്ത കാറ്റിൽ നിന്നിട്ട് ഒന്ന് തിരിയും കുറച്ചൊന്ന്. അതുകൊണ്ട് നിസ്കാരം ബാത്തിലാകുമോ? ഇല്ല. എന്നാൽ ഒരാൾ ഖിബ്ലയിൽ നിന്ന് പൂർണ്ണമായി ഇങ്ങോട്ട് തിരിഞ്ഞാലോ? അത് നിസ്കാരം ബാത്തിലാക്കുന്ന കാര്യമാണ്. അതോടുകൂടി വീണ്ടും കൂടി നിസ്കരിക്കണം, നിസ്കാരം അതോടുകൂടി മുറിയും. ഖിബ്ലയിൽ നിന്ന് പൂർണ്ണമായി ഒരാൾ തിരിഞ്ഞു കഴിഞ്ഞാൽ. മൂന്നാമത്തേത് ഇൽത്തിഫാത്തുൽ ബസർ, കണ്ണ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, കണ്ണുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. ഇത് ആവശ്യത്തിനല്ലാതെ, എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിലല്ലാതെ കണ്ണുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുക എന്നത് നിസ്കാരത്തിൽ വിലക്കപ്പെട്ട കാര്യമാണ്. ചില ആൾക്കാർ നിസ്കരിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, മുന്നിൽ കൂടെ നടന്നു പോകണം ഇങ്ങനെ നോക്കും, എല്ലാവരെയും നോക്കും. അവരുടെ നിസ്കാരത്തിന് മുന്നിൽ നടക്കുന്ന എല്ലാ കാര്യവും അവരുടെ ശ്രദ്ധയിലുണ്ട്. ഇത് പാടില്ല. കണ്ണുകൊണ്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇൽത്തിഫാത്ത് അത് ആവശ്യത്തിനല്ലെങ്കിൽ മക്രൂഹൻ, ആവശ്യത്തിനല്ലെങ്കിൽ മക്രൂഹൻ, ഹറാമല്ല, മക്രൂഹ്. ആവശ്യത്തിനാണെങ്കിലോ? കറാഹത്തിന്റെ കാര്യത്തിൽ ഉസൂൽ ഫിഖിൽ പഠിപ്പിക്കുന്ന ഒരു നിയമമാണ് ലാ കറാഹത മഅൽ ഹാജ, ലാ കറാഹത മഅൽ ഹാജ. ഒരു കാര്യം കറാഹത്താണ്, എന്നാൽ ആ കാര്യം ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടായി, അങ്ങനെയാണെങ്കിൽ പിന്നെ കറാഹത്തില്ല. കറാഹത്തായ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യം വന്നാൽ കറാഹത്ത് പോകും. വല ഹറാമ മഅ ദറൂറ, അനിവാര്യമായ സാഹചര്യം വന്നാൽ ഹറാമായ കാര്യം ഹറാമല്ലാത്ത അവസ്ഥയിലാവും. പലതവണ കേട്ടിട്ടുണ്ടാവില്ലേ പന്നി മാംസത്തിന്റെ ഉദാഹരണമൊക്കെ, മരിച്ചു പോകും തോന്നി, അപ്പൊ ആവശ്യത്തിന് ജീവൻ നിലനിർത്താൻ വേണ്ടത് കഴിക്കാം, അപ്പൊ ഹറാമല്ലാത്. കറാഹത്തായ കാര്യങ്ങൾ ആവശ്യം വന്നാൽ, അത് വളരെ അനിവാര്യ സാഹചര്യം ഒന്നും വേണമെന്നില്ല, ഒരാവശ്യം വന്നാൽ കറാഹത്തില്ലാതെയാകും. ഉദാഹരണത്തിന്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ് നിസ്കാരത്തിൽ കുട്ടികൾ അവരെന്താണ് ചെയ്യുന്നത് എന്ന് അറിയേണ്ടി വന്നു കഴിഞ്ഞാൽ നോക്കാം. കുട്ടി ബാക്കിൽ എന്തോ അതിന്റെ സാധനത്തിന്റെ മേലെ കയറുന്നുണ്ട് എന്ന് തോന്നാം, അൽമാറിന്റെ മേലെ കയറുന്നുണ്ട് എന്ന് തോന്നാം, നിസ്കാരത്തിൽ ബാക്കിലേക്ക് നോക്കാം. അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവില്ല, കൈയ്യേക്കണ്ട. പല ആൾക്കാർ കൈയ്യേച്ചിട്ട് കുട്ടി എടുക്കാൻ പോകും, അതിന്റെ ആവശ്യമില്ല, പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാം. കാരണം ആവശ്യമുണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കൽ അനുവദനീയമാണ്, ആവശ്യമുണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കൽ അനുവദനീയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നോക്കിയിട്ടുണ്ട്. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിർത്തി കാക്കാൻ വേണ്ടി ഒരാളെ പറഞ്ഞയച്ചു. സുബ്ഹി നിസ്കാരമായിട്ടും ആളെ തിരിച്ചു കാണുന്നില്ല, ആള് തിരിച്ചു വന്നിട്ടില്ല. നിസ്കാരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ പറഞ്ഞയച്ച ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കാൻ തുടങ്ങി, അയാൾ വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി. കാരണം എന്താ, അവിടെ ആവശ്യമുണ്ട്. എന്തുകൊണ്ടാ നോക്കുന്നത്? ഇല്ല, തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ അതിന്റെ ചിലപ്പോൾ സാധ്യത എന്താണ്? അയാൾ ആരെങ്കിലും കൊന്നിട്ടുണ്ടാവാം, ശത്രുക്കൾ കീഴടക്കാൻ വേണ്ടി വരുന്നുണ്ടാകാം. കാര്യം ഗൗരവമുള്ളതാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബികളുടെ കാര്യത്തിൽ വളരെ അസീസുൻ അലൈഹിമ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുൻ റഹീം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഫാത്തിന് മുൻപ് ഉള്ള ദിവസങ്ങളിൽ ഒരിക്കൽ ഇരുന്ന് നിസ്കരിച്ചു. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളിൽ ചിലർ നിൽക്കുന്നത് പോലെ അവിടത്തേക്ക് തോന്നി, ഫൽതഫത്. അപ്പൊ റസൂൽ തിരിഞ്ഞു നോക്കി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കൈകൊണ്ട് കാണിച്ചു ഇരിക്കാൻ വേണ്ടി. റസൂൽ ഇരുന്നിട്ട് നിസ്കരിക്കാൻ, അപ്പൊ ഒരു ആവശ്യമുണ്ട് അവിടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു നോക്കി. ആവശ്യമുണ്ടെങ്കിൽ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കൽ, അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് നോക്കൽ ആവശ്യമുണ്ടെങ്കിൽ. ഉദാഹരണത്തിന്, ഒരു പാമ്പട്ട് അവിടുന്ന് വരുന്നുണ്ടെന്ന് തോന്നി നിസ്കരിക്കുന്നതിന്റെ ഇടയിൽ എന്തെങ്കിലും ഇളക്കം കേട്ടു രാത്രി, നോക്കാം. അത്തരം സന്ദർഭങ്ങളിൽ നോക്കുന്നത് അനുവദനീയമാണ്. فإن الالتفات اختلاس يختلسه الشيطان من صلاة العبد. فإن الالتفات ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുക എന്നത് പിശാജ് നിസ്കാരത്തിൽ നിന്ന് കട്ടെടുക്കുന്ന മോഷണം നടത്തുന്നതാണ്. പിശാജിന്റെ മോഷണമാണത്. ഷെയ്ത്താൻ മനുഷ്യരെ എങ്ങനെയെങ്കിലും അവന്റെ പ്രതിഫലം കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ്. നിസ്കാരത്തിൽ അവൻ എങ്ങനെ തുടങ്ങുക? ആദ്യം പറ്റുമെങ്കിൽ നിസ്കാരം തന്നെ ഒഴിവാക്കാൻ നോക്കും. അതിൽ അവനെ കിട്ടിയില്ലെങ്കിൽ നിസ്കാരം ഇങ്ങനെ പിന്തിപ്പിക്കാം, കുറച്ചുകൂടി കേട്ടാ സമയക്കില്ല സമയക്കില്ല എന്നിങ്ങനെ പിന്തിപ്പിക്കും. അപ്പൊ നിസ്കരിക്കാൻ മര്യാദക്ക് നിന്നാലോ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നുല്ലേ, അദാൻ കൊടുത്തു കഴിഞ്ഞാൽ പിശാജ് അവൻ ഓടിപ്പോകും, അത് കേൾക്കാത്ത ദൂരത്തിലേക്ക് പോകും. അദാൻ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു വരും. ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അവൻ തിരിച്ചു പോകും. വലഹു ദുറാത്ത്, അവനക്ക് വിശ്വാസം വിട്ടുകൊണ്ടാണ് വികൃതമായ രൂപത്തിലാണ് അവൻ ഓടിപ്പോകുന്നത്. അത് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു വരും. എന്നിട്ട് നിസ്കാരത്തിൽ നിസ്കരിക്കുന്ന ആളുടെ അടുക്കൽ വന്ന് ഉദ്ഖുർഖേദ, അത് ചിന്തിക്ക്, ഇത് ചിന്തിക്ക്. എപ്പൊ മനസ്സിലായില്ല ഇതാരാ പറഞ്ഞിരുന്നെന്ന്? നിസ്കാരത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഓർമ്മയില്ലാത്ത കാര്യങ്ങൾ വരെ നിസ്കാരത്തിൽ വന്നു കഴിഞ്ഞാൽ പലർക്കും ഓർമ്മ കിട്ടും. അത് പിശാചിന്റെ വസ്വാസികളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് ഈ കാര്യം. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ നോട്ടം ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും അത് നിസ്കാരത്തിന്റെ ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യമാണ്. അപ്പോൾ സുജൂദിലേക്ക് നോക്കുക എന്നത് നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ولا يجوز ان يرفع بصره الى السماء. ആകാശത്തേക്ക് കണ്ണുകൾ ഉയർത്തുക എന്നത് അവൻ അനുവദനീയമല്ല. ഈ വിഷയം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു.
ثم يستفتح القراءة ببعض الأبيات الثابتة عن النبي صلى الله عليه وسلم وهي كثيرة، أشهرها سبحانك اللهم وبحمدك وتبارك اسمك وتعالى جدك ولا إله غيرك وقد ثبت الأمر به فينبغي المحافظة عليه.
دعاء الاستفتاح. ഇസ്തിഫ്താഹിന്റെ പ്രാർത്ഥന, ഇസ്തിഫ്താഹ് എന്ന് പറഞ്ഞാൽ ആരംഭം കുറിക്കും, നിസ്കാരത്തിന്റെ ആരംഭം. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീർ ചൊല്ലി കൈകെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരാൾ ആദ്യം ചെയ്യേണ്ട കാര്യം, സുന്നത്തായ കാര്യമാണ് ഇസ്തിഫ്താഹിന്റെ പ്രാർത്ഥന. ആ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കേണ്ട നിരവധി പ്രാർത്ഥനകൾ ഹദീസിൽ വന്നിട്ടുണ്ട്. അഷ്ഹറുഹ, അതിലേറ്റവും പ്രസിദ്ധമായത്. ഇത് പ്രസിദ്ധമാകാൻ പല കാരണങ്ങളുണ്ട്. സഹാബികൾ ഇത് കൂടുതലായി പഠിപ്പിക്കാറുണ്ടായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിൽ ആളുകൾ വർദ്ധിക്കുന്ന സമയത്ത് ഇത് ഉറക്കെ പറയാറുണ്ടായിരുന്നു. ഇത് ശരിക്ക് പതുക്കെ പറയേണ്ടതാണ്. പിന്നെന്തിനാ ഉറക്കെ പറയുന്നത്? ബാക്കിലുള്ള ആളുകൾ കേട്ടു പഠിക്കാൻ വേണ്ടി. ഇങ്ങനെ ഇമാമിന് ചില സന്ദർഭത്തിൽ എന്ത് ചെയ്യാം? ഉറക്കനെ പറയാം. പതുക്കെ പറയേണ്ട സാഹചര്യമാണെങ്കിലും ഉറക്കെ പറയാം. എന്തിനു വേണ്ടി? പിന്നിലുള്ളവർ കേട്ടു പഠിക്കാം. അതിന് ഉമർ റളിയല്ലാഹു അൻഹു തിരഞ്ഞെടുത്തിരുന്ന ദുആ ഇതാണ്. സുബ്ഹാനക്കല്ലാഹുമ്മ وبحمدك وتبارك اسمك وتعالى جدك ولا اله غيرك سبحانك اللهم وبحمدك سبحان الله എന്ന് പറഞ്ഞാൽ അല്ലാഹു പരിശുദ്ധനാണ്, അല്ലാഹു എന്നി പരിശുദ്ധനാണ്, നിനക്കൊരു ന്യൂനതയുമില്ല, ഒരു കുറവുമില്ല. وبحمدك എല്ലാ കുറവുകളിലും മുക്തനാണെന്ന് മാത്രമല്ല, നിനക്ക് എല്ലാ നന്മകളും ഉണ്ട്, എല്ലാ സ്തുതിർഹമായ നന്മകളും നിനക്കുണ്ട്. ഇൻഷാല്ലാ പിന്നീട് ഒരു അവസരത്തിൽ നമ്മൾ ഇസ്കാറുകൾ യഥാർത്ഥത്തിൽ അതിനൊരു ആത്മാവുണ്ട്. എന്തുകൊണ്ട് ഇന്ന സന്ദർഭത്തിൽ ഇന്നത് പ്രാർത്ഥിക്കണം? എന്തുകൊണ്ട് ഇന്ന ഇന്നതൊക്കെ ചേർന്നു വന്നു? എന്താണ് അതിൻ്റെ ആശയം? എന്താണ് അതിൻ്റെ അർത്ഥം? ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവിടെ നമ്മൾ കേവലം അർത്ഥം പറഞ്ഞ് പോവാണ്. വചബാറകസ്മുഖ്, അല്ലാഹുവേ നിന്റെ നാമം അത് ബറക്കത്തുള്ളതായിരിക്കുന്നു. ബിസ്മില്ലാഹില്ലദീ ലാ യദുർറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം. അല്ലാഹുവിന്റെ പേരിന്റെ പ്രത്യേകത എന്താ? അത് കൂടെ ഉണ്ടെങ്കിൽ ആ ദുനിയാവിലോ ദുനിയാവിൽ ആകാശത്തോ ഭൂമിയിലോ ഒന്നും തന്നെ അവനെ ഉപദ്രവിക്കുകയില്ല. വതബാറക സ്മുക, അല്ലാഹുവേ നിന്റെ നാമം തബാറക് ബറക്കത്തുള്ളതായിരിക്കുന്നു. വതആല ജദ്ദുക, ഉന്നതമായിരിക്കുന്നു. ജദ്ദുക ഐ അഅ്ളമതുക, നിന്റെ മഹത്വം, നിന്റെ ഗാംഭീര്യം അത് വളരെ ഉന്നതമായിരിക്കുന്നു. വലാ ഇലാഹ ഗൈറുക, നീയല്ലാതെ മറ്റൊരു ഇലാഹില്ല. ഇതല്ലാത്ത പ്രാർത്ഥനകളും വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പതുക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. അബൂ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, അദ്ദേഹം റസൂലുള്ളയോട് പറഞ്ഞു, ബി അബി അൻത വ ഉമ്മി യാ റസൂലുള്ളാഹ് അറഅയ്ത സുകൂതക ബൈന അത്തക്ബീരി വൽ ഖിറാഅ. അല്ലാഹുവിന്റെ റസൂലെ, അങ്ങ് തക്ബീറിനും ഫാത്തിഹ ഓതുന്നതിനും ഇടയിൽ കുറച്ചു നേരം മിണ്ടാതിരിക്കുന്നുണ്ട്, അതെന്താണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖൂലു അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായി കമാ ബാഇദ്ത ബൈന അൽമശ്രിഖി വൽമഗ്രിബ്, അല്ലാഹുമ്മ നഖ്നി മിൻ ഖതായായ കമാ യുനഖ തൗബുൽ അബ്യദു മിൻ അദ്ദരസ്, അല്ലാഹുമ്മ ഗ്സിൽ ഖതായായ ബിൽമാഇ വ അൽബർദി വസ്സൽജി വൽബർദ്. ഇതല്ലാത്ത ദുആകളും സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഈ ദുആകൾ സാധിക്കണമെങ്കിൽ ഒന്ന് പഠിക്കുക, അത് പഠിച്ചതിന് ശേഷം രണ്ടാമത്തെ പഠിക്കുക, അങ്ങനെ ഓരോ ഓരോ ദുആകളായി കൂടുതൽ പഠിക്കുക. അവൻ നിസ്കാരങ്ങളിൽ ഒരു നിസ്കാരത്തിൽ ഒന്നാണെങ്കിൽ വേറൊരു നിസ്കാരത്തിൽ വന്നു വ്യത്യസ്തമാക്കുക. നിസ്കാരത്തിൽ ഖുശൂഉ് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞു ചെയ്യട്ടെ. വ്യത്യസ്ത ദിക്ർ പഠിക്കുക, തെരഞ്ഞെടുത്ത് ചെല്ലുക. അങ്ങനെയായാൽ നിസ്കാരം യാന്ത്രികമാകുന്ന അവസ്ഥയില്ലാതെയാണ്. എന്തുകൊണ്ട് നമ്മൾ നിസ്കാരം യാന്ത്രികമാകുന്നത്? അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് പറയുന്ന വരെയുള്ള ദിക്ർ നമ്മൾ കാണാതെ പഠിച്ചിരിക്കുന്നു. അതിൽ 10-20 കൊല്ലമായിട്ട് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അത് അങ്ങനെ തന്നെയാണ്. ഒരു ഭക്ഷണം, നല്ല ബിരിയാണി നമുക്ക് എല്ലാ ദിവസവും ഒരേ സാധനം ഏറ്റവും ടേസ്റ്റ് ഉള്ളതിനെ കൊടുത്തു വെച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഒരു 5 ദിവസം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മടുക്കും, എത്ര ടേസ്റ്റ് ഉണ്ടെങ്കിലും. ഇബാദത്തുകളിൽ തനവുകൾ ഉണ്ടാകണം. എപ്പോഴും ഒരേപോലെ സ്വിച്ചിട്ട പോലെ നിസ്കരിക്കരുത്. മറിച്ച് ഈ ദിക്റുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വ്യത്യസ്തമായ രൂപത്തിൽ അത് കൊണ്ടുവരുന്നതിനു വേണ്ടിയാണ്. അത് ഒരാൾ പ്രാവർത്തികമാക്കിയാൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ നിസ്കാരം മാറ്റം നിസ്കാരത്തിന് മാറ്റം ഉണ്ടാകും. ദിക്കർ ഒന്ന് മാത്രം ചൊല്ലാതെ വ്യത്യസ്ത ദിക്കറുകൾ, ഒറ്റ നിസ്കാരത്തിൽ രണ്ട് ദിക്കർ പാടില്ല, ഒരു നിസ്കാരത്തിൽ രണ്ട് ഇസ്തിഫ്താഹിന്റെ ദുആ പറ്റില്ല, ഒരു നിസ്കാരത്തിൽ ഒന്ന് വേറെ നിസ്കാരത്തിൽ വേറെ, ഇങ്ങനെ തെരഞ്ഞെടുക്കുക. അപ്പൊ ഓരോ നിസ്കാരത്തിൽ എന്ത് ചൊല്ലണം നമ്മൾ ആലോചിച്ചിരിക്കുക. وقد ثبت الامر به فينبغي المحافظه عليه نبي صلى الله عليه وسلم കൽപ്പന വിഷയത്തിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇസ്തിഫ്താഹ് സുന്നത്താണ്, ഉപേക്ഷിച്ച നിസ്കാരം ശരിയാവോ ബാത്തിലാവോ? സഹീഹ.
ثم يستعين بالله تعالى وجوبا ويأتم بتركه. والسنة أن يقول تاركا أعوذ بالله من الشيطان الرجيم من همزه ونفخه ونفثه. والنفث هنا الشعر المذموم. وتارة يقول أعوذ بالله السميع العليم من الشيطان إلى آخره. ثم يقول سرا في الجهلية والسرية بسم الله الرحمن الرحيم.
القراءه اسكاره الى قراءه ആരംഭിക്കാൻ പോവാണ്. ثم يستعيذ بالله تعالى وجوبا പിന്നീട് ഇസ്തിആദ നടത്തുക. എന്താ ഇസ്തിആദ? اعوذ بالله من الشيطان الرجيم. وجوبا വാജിബാണ് എന്നാണ് الشيخ الالباني رحمه الله ദൈതന അഭിപ്രായം. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടത് ഇസ്തിആദ സുന്നത്ത്, ഇസ്തിആദ സുന്നത്താണ്. എല്ലാ റക്അത്തിലുമോ അതിൽ ആദ്യത്തെ റക്അത്തിൽ മാത്രമോ? ആദ്യത്തെ റക്അത്തിൽ അല്ല എന്ന് പറഞ്ഞ ആളുകളുമുണ്ട്. അല്ലാഹു അലം ആദ്യത്തെ റക്അത്തിൽ മാത്രമാണ് എന്ന അഭിപ്രായമാണ് ശരിയായി തോന്നുന്നത്. ഷെയ്ഖ് സുലൈമാൻ അർ-റുഹൈലി അദ്ദേഹം തെരഞ്ഞെടുത്ത അഭിപ്രായം അതാണ്. കാരണം നിസ്കാരം മുഴുവൻ ഒരു ഖിറാഅത്താണ്. فإذا قرأت القرآن فاستعذ بالله. القرآن وديال استعاذة نرتقى هذا عادية تلك الجنة وكذلك فعادية ركعة الآن استعاذة سنة تعلم هذا واجباني أنه ببراية تكال شريع ونرتد والله أعلم سنة تعلم أنه ببراية مانو. نعم سنة تعلم أنه دين الله تعلم ودعنه നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം തെറ്റിച്ചയാൾക്ക് നിസ്കാരം പറഞ്ഞു കൊടുക്കുമ്പോൾ അവത് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഫാത്തിഹ ഓതാനൊക്കെ പറഞ്ഞു, പക്ഷേ ഇസ്തിആദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. വതഅഖീറുൽ ബയാനി അൻ വഖ്തിൽ ഹാജതി ലാ യജൂസ്, ഒരു കാര്യം വിശദീകരിക്കേണ്ട സമയത്ത് പറഞ്ഞു കൊടുക്കാതിരിക്കുക എന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സംഭവിക്കില്ല. വാജിബാണെങ്കിൽ നബി എന്തായാലും പറയും സല്ലല്ലാഹു عليه وسلم. والسنة أن يقول تارة أعوذ بالله من الشيطان الرجيم. سنة الدين إننا بريلان أعوذ بالله من الشيطان الرجيم من همزه ونفخه ونفثه. همزه إننا برنال وردرم براندان مؤتة إننا تليالك البرميتون نوع من الجنون براند النورينا അപസ്മാരം പോലെ, അതാണ് ഹംസ്, പിശാചുബാധ കൊണ്ടുണ്ടാകുന്നത്. വനഫ്ഖിഹി, നഫ്ഖ് എന്നുകൊണ്ട് ഉദ്ദേശം കിബറാണ്, കിബർ. ഇതെല്ലാത്ത അഭിപ്രായങ്ങളും പറയപ്പെട്ടിട്ടുണ്ട്. കിബർ അഹങ്കാരം, കാരണം പിശാജ് ഊതുന്നതാണ് മനസ്സിനുള്ളിൽ കിബറിന് വേണ്ടി, അഹങ്കാരത്തിന് വേണ്ടി. വനഫ്ഖിഹി, നഫ്ത് എന്നതുകൊണ്ട് ഉദ്ദേശം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഹുന ശിഉറുൽ മദ്മൂം, മോശമായ കവിതകൾ, വൃത്തികെട്ട കവിതകളാണ് അന്നഫ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷെയ്ഖുൽ അൽബാനി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം ഇപ്രകാരം തന്നെ പറയൽ ആണ് സുന്നത്ത്. അതല്ലാത്തത് പറഞ്ഞാൽ സുന്നത്താവില്ല. ഉദാഹരണത്തിന് ഒരാൾ പറയാൻ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, അത് മതിയാവില്ല. വല്ലാഹു അലം ശരിയായ അഭിപ്രായം അത് മതി. ഒരാൾ അങ്ങനെ പറയുകയാണെങ്കിൽ അത് മതി. കാരണം ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് അത്രമാത്രമാണ്. ഫഇദ ഖറഅത്തൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം. അപ്പോൾ ഒരാൾ അത്ര പറഞ്ഞാൽ അത് മതിയാകും, എന്നാൽ ഇത് പറഞ്ഞാലോ? അതാണ് അഫ്ദൽ. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ അത് വന്നിട്ടുണ്ട്. മറ്റൊരു രൂപം അഊദു ബില്ലാഹി അസ്സമീഉൽ അലീം, അത് കൂടി വർദ്ധനവുണ്ട്. ലവ ഇമ്മ അൻസ വ ഇന്ന അൻസഗന്നക മിനശ്ശൈത്താനി നസ്ഗ് ഫസ്തഇദ് ബില്ലാഹി ഇന്നഹു ഹുവ അസ്സമീഉൽ അലീം. ഇസ്തിആദത്തിനോടൊപ്പം ഈ രണ്ട് നാമങ്ങൾ ഖുർആനിൽ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. أعوذ بالله السميع العليم من الشيطان الرجيم من همزه ونفخه ونفثه. ഇങ്ങനെയും പറയാം. ഇതാണ് അഫ്ളലായ രൂപം. എന്നാൽ ഒരാൾ أعوذ بالله من الشيطان الرجيم എന്ന് മാത്രം പറഞ്ഞാലും അയാളുടെ ഇസ്തിആദ ശരിയാകും. نعم. ثم يقول سرا في الجهرية والسرية بسم الله الرحمن الرحيم. ഉറക്കെ ഓതുന്ന നിസ്കാരങ്ങൾ അതിനാണ് എന്ത് പറയാ? അൽ ജഹരിയ. ഉറക്കെ വരുന്നുണ്ടോ? ഇല്ലല്ലോ. കുറച്ച് പ്രയാസം ഉണ്ടാവും, കുറച്ച് നേരല്ലേ ഭക്ഷണം കഴിച്ച് പിന്നെ പാർട്ടി ഹോതി ഇപ്പോ ക്ലാസ് തുടങ്ങി. ഇത് തീരണമെങ്കിൽ എപ്പോഴും നമ്മൾ പകുതി എത്തിയിട്ടില്ലല്ലോ. ثم يقول سرا في الجهرية والسرية. الجهرية ركوز نسكار، السرية بدكوز نسكار ظهر ولا جهرية صبحي ولا രണ്ട് നിസ്കാരങ്ങളിലും യഖൂലു സിറൻ പതുക്കെ പറയണം. എന്ത് പറയണം? ബിസ്മില്ലാഹി അർറഹ്മാനി റഹീം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സല്ലൈതു മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ومع ابي بكر وعمر وعثمان فما كانوا يجهرون ببسم الله الرحمن الرحيم. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിസ്കരിച്ചിട്ടുണ്ട്. അബൂബക്കറിനോടും ഉമറിനോടും ഉസ്മാനിനോടും റളിയല്ലാഹു അൻഹും ഒപ്പം നിസ്കരിച്ചിട്ടുണ്ട്. അവരാരും ബിസ്മി ഉറക്കെ ഓതിയിരുന്നില്ല. അപ്പൊ ബിസ്മി പതുക്കെ ഓതലാണ് സുന്നത്ത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. എന്നാൽ ഇടക്ക് ബിസ്മി ഉറക്കനെ ഓതുക എന്നത് അനുവദനീയമാണ്, ഹറാമായ കാര്യമല്ല, നിഷിദ്ധമായ കാര്യമല്ല. മാത്രവുമല്ല ചില സന്ദർഭത്തിൽ ബിസ്മി ഉറക്ക ഓതുക എന്നുള്ളത് ശ്രേഷ്ഠമാകും. എപ്പോഴാണത്? ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, ഒരാൾ ഒരു നാട്ടിൽ ഇമാമായി നിശ്ചയിക്കപ്പെട്ടു. അവിടെയുള്ള ആളുകളുടെ എല്ലാവരുടെയും അഭിപ്രായം നിസ്കാരത്തിൽ ബിസ്മി ഉറക്കെ ഓതണമെന്നാണ്. അയാൾ ആദ്യം തന്നെ പോയി അവിടെ ബിസ്മി പതുക്കെ ഓതരുത്. അവിടെ അയാളുടെ പിന്നിൽ നിസ്കരിക്കുന്ന മഅ്മൂമീങ്ങൾ അവരെ ഒരുമിച്ച് നിർത്തുക, അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാകാതിരിക്കുക എന്നതാണ് വലിയ മസ്ലഹത്ത്. ആ മസ്ലഹത്ത് നിലനിർത്താൻ വേണ്ടി ബിസ്മി ഉറക്കെ ഓതുക എന്ന അനുവദനീയമായ കാര്യം അയാൾക്ക് ചെയ്യാം. കാലങ്ങളായി നമ്മൾ പഠിച്ച പല അടിസ്ഥാനങ്ങളോട് പൊളിയും. പല ആളുകളുടെ ധാരണ ഇതൊരു എങ്ങനെ വന്ന ബിസ്മി ഉറക്കന ഓതിയ കഴിഞ്ഞ നിസ്കാരം ബാത്തിലായതുപോലെയാണ്. ഈ മസ്ലഹത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ചില കാര്യങ്ങൾ ചിലപ്പോൾ അഫ്ദലും മഫ്ദൂലും ആയിരിക്കും. ഇത് ചെയ്താൽ ശ്രേഷ്ഠം, ഇത് ചെയ്താൽ അനുവദനീയമാണ്. അപ്പൊ ചില നാട്ടിൽ ചില ആളുകളുടെ അടുക്കൽ മഫ്ദൂലായ കാര്യം, കൂടുതൽ ശ്രേഷ്ഠത കുറഞ്ഞ കാര്യം ചിലപ്പോൾ അവരുടെ അടുക്കൽ അതായിരിക്കും നല്ലത്. അപ്പൊ അവരെ പരിഗണിക്കണം. അവിടെ പോയി നമ്മൾ അഫ്ദലാണ് എന്ന് കാണുന്ന കാര്യം ആദ്യം തന്നെ പോയി ചെയ്ത് അവർക്കിടയിൽ പ്രശ്നമുണ്ടാക്കരുത്. ചിലപ്പോൾ ഒരു കാര്യം സുന്നത്തും ജായിസുമാണ് എന്നതിന്റെ ഇടയിലായിരിക്കും ചിലപ്പോൾ ഒരു സുന്നത്ത് നമ്മൾ ഒഴിവാക്കേണ്ടി വരും, ജനങ്ങളെ പരിഗണിക്കേണ്ടി വരും. എന്നാൽ ഒരു കാര്യം ഹറാമും വാജിബും എന്നതിന്റെ ഇടയിലാണ് നിൽക്കുന്നത്, ചെയ്താൽ ചെയ്യൽ വാജിബാണ് ചെയ്തിട്ടില്ല ഹറാമാണ്, അവിടെ ജനങ്ങളെ ഒരുമിപ്പിക്കലുണ്ടോ? ഇല്ല. അതല്ലെങ്കിൽ ഒരു കാര്യം സുന്നത്തും ബിദഅത്തിനും ഇടയിലാണ് നിൽക്കുന്നത്, ഒരു കാര്യം സുന്നത്താണ് മറ്റൊരു കാര്യം ബിദഅത്താണ്, ഒരു നാട്ടിൽ പോയി അവിടെയുള്ള ആൾക്കാരൊക്കെ മൗലിദ് ആഘോഷിക്കുന്നു, നബിദിനം ആഘോഷിക്കുന്നു. നമ്മളത് ചെറുക്കൊന്നും പറയണ്ട, എന്റെ ഒപ്പം കൂടി കൊടുക്ക പറ്റോ? ഇല്ല. സുന്നത്തും ബിദഅത്തിനും ഇടയിലാണ്, ശിർക്കും തൗഹീദിനും ഇടയിലാണ്, അത് പിന്നെ സംശയം വേണ്ട. ഇത് വേർതിരിച്ചു മനസ്സിലാക്കണം. ഈ പറഞ്ഞതിന്റെ അർത്ഥം ചില ആളുകൾ പറയുന്നത് പോലെ എന്തും ശാഖാപരമായ വിഷയങ്ങൾ അങ്ങോട്ടും ആവാം ഇങ്ങോട്ടും ആവാം, അങ്ങനെ പറഞ്ഞാലും ഇങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല, അങ്ങനെയല്ല അല്ലേ. ഇഖ്വാനികൾ ഉണ്ടാക്കിയ ഒരു ഖാഇദയുണ്ട്, നത്തഫിഖു ഫീമ തഫഖ്ന വനഖ്തലിഫു, നത്തഫിഖു ഫീമ തഫഖ്ന വനഅദുറു ബഅദുനാ ബഅദൻ ഫീമ ഇഖ്തലഫ്ന. നമുക്ക് യോജിപ്പുള്ള കാര്യങ്ങളൊക്കെ യോജിക്കാം, അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ നിനക്കതാണ് മനസ്സിലാക്കുക, എനിക്കതാ മനസ്സിലാക്കുക. ഞാനത് ദീന് ഇങ്ങനെ എലാസ്റ്റിക് ആക്കുക, എങ്ങോട്ട് വലിച്ചാ വലിയ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇപ്പൊ ഇത്രയും നോക്കും, നിസ്കാരത്തിലെ ഓരോ ചലനങ്ങളും കൃത്യമായി ഇങ്ങനെ പറഞ്ഞത് എലാസ്റ്റിക് ആക്കാന ആണോ? ഒരിക്കലുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്, നിന്റെ അടുക്കലേക്ക് റസൂലിനെ പറഞ്ഞയച്ചത് ഇങ്ങനെ നിസ്കരിക്കാനാണ്, നിനക്ക് തോന്നിയ പോലെ നിസ്കരിക്കാനല്ല. നിസ്കാരം എങ്ങനെയും ആക്കാമെന്നല്ല. എന്നാൽ ചില കാര്യങ്ങളിൽ അള്ളാഹു തആല നിനക്ക് ഇളവ് നൽകിയിട്ടുണ്ട്, ആ ഇളവ് നൽകിയ കാര്യത്തിൽ നീ കടുംപിടുത്തം പിടിക്കരുത്. അതാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. അത് പ്രത്യേകം അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ലാതെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ അടിസ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. അവിടുന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, നിന്റെ സമൂഹം അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് ഞാൻ ഭയന്നില്ലായിരുന്നെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ പടുത്തുയർത്തിയതുപോലെ ഞാൻ കഅബ പടുത്തുയർത്തുമായിരുന്നു. എന്താ അങ്ങനെ പറയാൻ കാരണം? മക്കയിലെ മുശ്രിക്കുകൾ കഅബ പടുത്തുയർത്താൻ വേണ്ടി പണം സ്വരൂപിച്ചു, ഹലാലായ പണം മാത്രം ഒരുമിപ്പിക്കണമെന്നായിരുന്നു അവരുടെ ഉദ്ദേശം. ഒരുമിപ്പിച്ചു നോക്കിയപ്പോ അതുകൊണ്ട് കഅബ പൂർണ്ണമായി ഉണ്ടാക്കാൻ പറ്റൂല. അവർക്ക് കഅബയോടുണ്ടായിരുന്ന ഹുർമത്താണത്. അപ്പോൾ കുറച്ചു ഭാഗം അവർ പുറത്തേക്ക് മാറ്റി. ഇന്ന് ഹിജ്റ ഇസ്മായിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന അതാണ്, ഞങ്ങളുടെ പേരില്ല. ആ ഭാഗം പുറത്തേക്ക് ആകുന്ന രൂപത്തിൽ കഅബ അവർ പടുത്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, മുഹമ്മദ് ഇതാ കഅബ പൊളിക്കുന്നു എന്ന് ഇപ്പോൾ അടുത്ത് ഇസ്ലാം സ്വീകരിച്ച ആളുകൾ പറയുകയും അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യും എന്ന ഭയം എനിക്കില്ലായിരുന്നെങ്കിൽ ഞാൻ കഅബ ഇബ്രാഹിം നബി പടുത്തുയർത്തിയതുപോലെ പടുത്തുയർത്തി. കുറച്ചു കാലം കഴിഞ്ഞ് ആ പേടിയങ്ങൾ നീങ്ങി, മുസ്ലിമീങ്ങൾക്ക് ശക്തിയായി, അവർ പഠിക്കാൻ തുടങ്ങി, ഇസ്ലാമിന്റെ ശക്തി വർദ്ധിച്ചു. അപ്പോൾ സ്വഹാബികളിൽപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻ അദ്ദേഹം കഅബ ശരിക്കപ്പെടുത്തു. പിന്നീട് ഹജ്ജാജ് വന്നത് പൊളിച്ചു പഴയ പോലെ തന്നെ ആക്കി. വീണ്ടും ഒരു ഭരണാധികാരി വന്ന് ഹാറൂൻ റഷീദാണെന്ന് സംശയമുണ്ട്, വീണ്ടും തിരിച്ചു പറഞ്ഞു, പിന്നെ അത് പഴയ പോലെയാക്കി. പിന്നീട് ഇമാം മാലിക്കിന്റെ കാലഘട്ടത്തിൽ വീണ്ടും തിരിച്ച് ശരിയാക്കാൻ ഉദ്ദേശിച്ചു. അപ്പൊ ഇമാം മാലിക്ക് പറഞ്ഞു, ഇതിങ്ങനെ ഇടക്കിടക്ക് പൊളിക്കുകയും ശരിയാക്കുകയും ചെയ്താൽ ആളുകൾക്ക് കഅബയോടുള്ള ആദരവ് ഇല്ലാതെയാകും. ഓക്കെ, അതൊരു മസ്ലഹത്താണ്. അതുകൊണ്ട് ഇനി അത് അതുപോലെ തന്നെ നിലകൊള്ളട്ടെ. പിന്നെ അത് മുതൽ ഇങ്ങോട്ട് കഅബ ഈ രൂപത്തിൽ പൊളിക്കപ്പെട്ടിട്ടില്ല ഇതിനു വേണ്ടി. അപ്പോൾ അഫ്വലായ കാര്യം എന്താണ്? മുസ്ലിമീങ്ങളുടെ ഖിബ്ലയാണത്. ഇബ്രാഹിം നബി പടുത്തുയർത്തിയതുപോലെ പടുക്കുക എന്നതാണ് അഫ്വൽ. പക്ഷേ ഒരു കാര്യം ഭയന്നപ്പോഴും സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
وهي ركن لا تصح الصلاة إلا بها فيجب على الأعاد يحبها فمن لم يستطع أجزأه أن يقول سبحان الله والحمد لله ولا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله
നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകത്തിൽ ചെറിയൊരു തെറ്റുണ്ട്. വല്ലാഹു അക്ബർ എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇവിടെ അല്ലാഹു അക്ബർ എന്ന് മാത്രമേ ഉള്ളൂ. ഖിറാഅത്തുൽ ഫാത്തിഹ, ഫാത്തിഹയുടെ പാരായണം. ثم يقرا سوره الفاتحه بتمامها. فاتحه അവൻ പൂർണ്ണമായി പിന്നീട് പാരായണം ചെയ്യ. ഔസ് ചൊല്ലി, ബിസ്മി ചൊല്ലി, തക്ബീർ കഴിഞ്ഞു, ഇസ്തിഫ്താഹ് കഴിഞ്ഞു, ഔദു ബിസ്മി, അത് കഴിഞ്ഞാൽ ഫാത്തിഹ. ثم يقرا سوره الفاتحه, പിന്നെ ഫാത്തിഹ ഓതുക. ബിസ്മി അതിൽ പെട്ടതാണ്. അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില ആളുകൾ പറഞ്ഞു ബിസ്മി ഫാത്തിഹയിൽ പെട്ടതല്ല. എന്തായാലും ബിസ്മി ഫാത്തിഹയിൽ പെട്ടതാണെങ്കിലും അല്ലെങ്കിലും ഉറക്കെ ഓതേണ്ടതില്ല. രണ്ടഭിപ്രായ പ്രകാരമാണെങ്കിലും അല്ലാഹു അഅലം, അതാണ് ശരിയായ അഭിപ്രായം. ലാ തസിഹു സ്സലാത്തു ഇല്ലാ ബിഹാ, ഫാത്തിഹ ഇല്ലാതെ നിസ്കാരം ശരിയാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ സലാത ലിമൻ ലം യഖ്റാ ബി ഉമ്മിൽ ഖുർആൻ او لم يقرا بفاتحه الكتاب. فاتحه ഓതാത്തവന് നിസ്കാരമില്ല. ഫാത്തിഹ ഓതുക എന്നത് റുക്നാണ്. ഫാത്തിഹ ഓതുക എന്നത് റുക്നാണ്. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം വാജിബാണ്. ചിലരുടെ അഭിപ്രായ പ്രകാരം വാജിബാണ്. فيجب على الاعاجم حفظها. അൽആജിം അനറബികൾ, അനറബികളായ ആളുകളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും മുസ്ലിമായ ഒരു മനുഷ്യൻ, അആജിം എന്ന വാക്ക് പൊതു മുസ്ലിമിന് പറയാവുന്ന വാക്കാണ്. വെറും അനറബികൾക്ക് മാത്രം പറയുന്ന വാക്കാണ്. അഅജമി എന്ന വാക്ക് സാധാരണ അനറബികൾക്കാണ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ശരീഅത്തിലെ ചില നസ്സുകളിൽ, ചില പദങ്ങളിൽ അആജിം എന്ന പദം മുസ്ലിമായ ആളുകൾക്ക് പ്രയോഗിക്കാറുണ്ട്. അപ്പോൾ മുസ്ലിമായ ഒരാൾ അത് പഠിക്കൽ നിർബന്ധമാണ്. ഫർദ് ഐനാണ് ഫാത്തിഹ പഠിക്കാൻ. ഫമൻ ലം യസ്തതിഅ, ആർക്കെങ്കിലും ഫാത്തിഹ പഠിക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നില്ല, മുസ്ലിമായി വോറു ബാങ്ക് കൊടുത്തതിന് ശേഷം മുസ്ലിമായി, അവൻ നിസ്കരിക്കണം. ഫാത്തിഹ പഠിക്കുന്നവരെ കാത്തിരിക്കുക എന്ന് പറയാൻ പറ്റില്ല, നിസ്കരിക്കണം. ഉടനെ നിസ്കാരം തുടങ്ങണം. അവന് ഫാത്തിഹ അറിയില്ല. അങ്ങനെയാണെങ്കിൽ അജ്സഅഹു അൻ യഖൂൽ, അവൻ ഇപ്രകാരം പറയട്ടെ, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വല്ലാഹു വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിന് ഇഷ്ടമുള്ള, ഏറ്റവും ഇഷ്ടമുള്ള ദിക്റുകളാണ് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, പലരും പല ദിക്റും ചൊല്ലും, പക്ഷെ അഫ്ളു ദിക്ർ, അത് പലരും ദിക്റായി ചൊല്ലില്ല. എന്താണ് അഫ്ളു ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ് എന്ന് പറയും, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയും, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയും, അല്ലാഹു അക്ബർ അൽഹംദുലില്ലാഹ് ഒക്കെ പറയും. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഫ്ളു ദിക്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, നീ ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ ഫഅത്ബിഇ സയ്യിഅത്തൽ ഹസന തംഹുഹ, ഒരു തിന്മ ചെയ്താൽ ആ തിന്മക്ക് ഉടനെ ഒരു നന്മ നീ ചെയ്യുക. അപ്പോൾ ഒരാൾ ചോദിച്ചു, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മതിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹി അഫ്ളുൽ ഹസനാത്ത്, നന്മകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നന്മയാണ്. സുബ്ഹാനല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ പലരും ദിക്റായി ചൊല്ലുന്നത് കാണാറില്ല. മഹത്തരമായ ദിക്റാണ്. ഏറ്റവും ആകാശഭൂമികളെ പഠിച്ചത് തന്നെ അതിനു വേണ്ടിയിട്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെറിയ കുട്ടികൾ ചെറിയ പ്രായത്തിൽ പഠിപ്പിക്കേണ്ട കലിമത്താണ്. റുഖൈം പറഞ്ഞായി കാണാം, ചെറിയ പ്രായത്തിൽ. അല്ലേ, അല്ലാഹു തആല ഹജ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കുന്നതിന് വേണ്ടി ും കദിക്രിക്കും ആബാഅക്കും ഔ അശദ്ദ ദിക്റ. നിങ്ങൾ ഹജ്ജ് കഴിഞ്ഞാൽ ദിക്റ് ചൊല്ലുക. എങ്ങനെ? കദിക്രിക്കും ആബാഅക്കും, നിങ്ങളുടെ പിതാക്കൻ മാതാപിതാക്കളെ നിങ്ങൾ ദിക്റ് ചൊല്ലുന്നത് പോലെ. എങ്ങനെ മാതാപിതാക്കളെ ദിക്റ് അല്ല എന്ന് പറഞ്ഞാൽ? ചില പണ്ഡിതന്മാർ പറഞ്ഞു, ചെറിയ കുട്ടികൾ അവരാദ്യം ദിക്റ് പോലെ പറയുന്ന വാക്കെന്താ? ബാപ്പ ഉമ്മാന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ നിങ്ങൾ ദിക്റ് ചൊല്ലുക. ഔ അശദ്ദ ദിക്റ, അതല്ലെങ്കിൽ അതിനേക്കാൾ ശക്തമായി നിങ്ങൾ ദിക്റ് ചൊല്ലുക. വല ദിക്റുല്ലാഹി അക്ബർ, അള്ളാഹുവിനുള്ള ദിക്റാണ് ഏറ്റവും വലുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏറ്റവും മഹത്തരമായ ദിക്റ്. ഈ പ്രാർത്ഥന പറയാം. ഇതിനിപ്പോ ഒരാൾക്ക് ഇതും കാണാതെ പഠിക്കാൻ പറ്റുന്നില്ല, എന്താ ചെയ്യാ? വേണമെങ്കിൽ അയാൾക്ക് ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി കൊടുക്കാം. ആ പേപ്പർ നോക്കിയിട്ട് അയാൾക്ക് പറയാം. അറബി അയാൾക്ക് വായിക്കാൻ അറിയില്ല, മലയാളത്തിൽ എഴുതി കൊടുക്കാം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നാലും നിസ്കരിക്കണം. നിസ്കാരം എന്തായാലും ഒഴിവാവില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പിന്നെ നിസ്കരിക്കണം. അംഗീകരിച്ചാൽ അഞ്ചു നേരത്തെ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം.
فيقول بسم الله الرحمن الرحيم ثم يقف ثم يقول الحمد لله رب العالمين ثم يقف ثم يقول الرحمن الرحيم ثم يقف ثم يقول مالك يوم الدين ثم يقف وهكذا الى اخرها.
سورة الفاتحة പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ അല്ല, ഏത് സൂറത്ത് പാരായണം ചെയ്യാനെങ്കിലും അതിലുള്ള സുന്നത്ത് അൻ യഖിഫഹ ഔ അൻ യഖ്തഅഹ ആയത്തൻ ആയത്ത്, ആയത്തുകൾ മുറിച്ചു മുറിച്ചു ഓതുക എന്നതാണ്. ആയത്ത് മുറിച്ചു മുറിച്ചു ഓതുക എന്നാണ് ഓരോ ആയത്തിന്റെയും അവസാനത്തിൽ നിർത്തുക. യഖിഫു അലാ റഅ്സി കുല്ലി ആയത്തിൻ, എല്ലാ ആയത്തിന്റെയും തുടക്കത്തിൽ നിർത്തണം. അതിനി അർത്ഥം കൂടിച്ചേർന്നതാണെങ്കിൽ കൂടി, ചില ഖുറാഇകൾ ഓതുന്ന കാണാം, വൈലുല്ലിൽ മുസല്ലീന അല്ലദീനഹും അൻ സലാതിഹിം. സുന്നത്ത് എങ്ങനെയാണ്? വൈലുൽ വൈലുല്ലിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സലാതിഹിം നിർത്തിയോ, അതാണ് സുന്നത്ത്. അങ്ങനെ ഓതുക എന്നതാണ് സുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖിറാഅത്ത് നിർത്തി നിർത്തിയുള്ളതായിരുന്നു. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇങ്ങനെ ഉണ്ട്, നിർത്തി നിർത്തി. ചില ആൾക്കാർ നെറ്റിലൊക്കെ കാണാം, എന്താ വദ്ദുഹ സൂറത്ത് ഒന്നാകെ ഒറ്റ ശ്വാസത്തിൽ, അല്ലെങ്കിൽ ഇത് റസൂലുള്ളയുടെ സുന്നത്തല്ല, ഖുർആനുള്ള കളിയാണ്. ഖുർആൻ ഇങ്ങനെ ശ്വാസത്തിൽ ഇത്ര ശ്വാസത്തിൽ ആർക്കാണ് ശ്വാസം പിടിക്കാന്ന് അറിയാൻ വേണ്ടി പരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വസ്തുവല്ല. ഖുർആൻ നിർത്തി നിർത്തി ഓതുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. അതാണ് ഇവിടെ ഷെയ്ഖ് പറഞ്ഞത്. സുമ്മ യഖിഫ് എന്ന് പറഞ്ഞാൽ പിന്നെ നിർത്തുക, നിർത്തി നിർത്തി ഓതുക. വഹാകദാ ഇലാ ആഖിരിഹ, ഇങ്ങനെ നിർത്തുന്നതിന് പിന്നിൽ മറ്റൊരു ഹിക്മത്ത് കൂടിയുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല അല്ലാഹു തആല ഖസംതു സ്സലാത ബൈനി വബൈന അബ്ദി നിസ്ഫൈൻ. അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, എനിക്കും എന്റെ അടിമക്കുമിടയിൽ നിസ്കാരത്തിലുള്ള പാരായണത്തെ ഞാൻ പകുതിയാക്കിയിരിക്കുന്നു. ഫാത്തിഹ പാരായണം ചെയ്യുന്നത് പകുതിയാണ്. ആദ്യത്തെ പകുതി ആർക്കാ? അള്ളാഹുവിനാണ്. രണ്ടാമത്തെ പകുതി ആർക്കാണ്? അടിമക്ക് വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അല്ലേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ അർറഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു, ഇതുവരെ അള്ളാഹുവിനുള്ള ഹക്കുകളാണ്. ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അത് മുതൽ അവസാനം വരെ നമുക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങളാണ്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, വഇദാ ഖാല അൽ അബ്ദു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഖാല അല്ലാഹ് ഹമിദനി അബ്ദി, എന്റെ അടിമ അവൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും, അല്ലാഹു പറയും, ഹമിദനി അബ്ദി, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കും. വഇദാ ഖാല അർറഹ്മാനു അർറഹീം ഖാല അസ്നാ അലയ്യ അബ്ദി, എന്റെ അടിമ വീണ്ടും എന്നെ പുകഴ്ത്തിയിരിക്കുന്നു, സ്തുതിച്ചിരിക്കുന്നു. സനാ എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് ഹംദ് പറയുന്ന സനാ എന്നാണ്. വഇദാ ഖാല മാലിക് യൗമിദ്ദീൻ ഖാല മജ്ജദനി അബ്ദി, മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്റെ അടിമ എന്നെ ആദരിച്ചിരിക്കുന്നു, ബഹുമാനിച്ചിരിക്കുന്നു. തംജീദ് എന്ന് പറഞ്ഞാൽ ആദരിക്കുന്നതിനാണ്, ഗാംഭീര്യമുള്ള സിഫത്തുകൾക്കാണ് അത് പറയാം. വഇദാ ഖാല ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ قال هذا بيني وبين عبدي نصفين هذا بيني وبين عبدي ولعبدي ما سأل اياك نعبد واياك نستعين എന്ന് പറഞ്ഞാൽ ഇത് എനിക്കും എൻ്റെ അടിമക്കും ഇടയിലുള്ള കരാറാണ്, എൻ്റെ അടിമക്ക് എന്താണോ ചോദിച്ചത് അതുണ്ട്. സുബ്ഹാനല്ലാഹ്.
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അൻ محمد رسول الله أشهد أن محمد رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله
ഒരു അടിമ നിസ്കാരത്തിൽ ഈ ഓരോ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോഴും അള്ളാഹു അവന് വിളിക്കുന്നത് എന്താണ്? എന്റെ അടിമ എന്നാണ്. യാ സുബ്ഹാനല്ലാഹ്, നിന്റെ റബ്ബ് നിന്നോട് സംസാരിക്കുകയാണ്. അബ്ദുൽ ഖൈം റഹിമഹുള്ളാഹ് അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ട് തന്നെ അവന്റെ റബ്ബ് അവനോട് സംസാരിക്കുന്നു എന്ന കാര്യം അവന്റെ മനസ്സിലുണ്ടാണ്. അപ്പൊ നിർത്തും, അള്ളാഹുവിന്റെ മറുപടി കേൾക്കാനിരിക്കുന്നത് പോലെ അവൻ നിർത്തണം. ഇബ്നു ഖൈം റഹിമഹുല്ലാഹു തആല പറഞ്ഞതായി കാണാൻ കഴിയും.
وهكذا كانت قراءه النبي صلى الله عليه وسلم كلها يقف على رؤوس الايه ولا يقلها بما بعدها وان كانت متعلقه المعنى بها ويجوز قراءتها مالكي وملكي.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖിറാഅത്ത് ഇതുപോലെയായിരുന്നു, ഈ പറഞ്ഞതുപോലെയായിരുന്നു. അവിടുന്ന് ഓരോ ആയത്തിന്റെയും തുടക്കത്തിൽ നിർത്തിയിരുന്നു. അർത്ഥം ചേർന്നു വരുന്നതാണെങ്കിൽ കൂടി ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടി ഓതിയിരുന്നില്ല. സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ മാലിക്കും മലിക്കും അനുവദനീയമാണ്, രണ്ടും മുതവാതിറായ ഖിറാഅത്താണ്. വ്യത്യസ്ത ഖിറാഅത്തുകൾ നിസ്കാരത്തിൽ ഓതുന്നത് അനുവദനീയമാണ്. പക്ഷേ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഒരു നിസ്കാരത്തിൽ തന്നെ വ്യത്യസ്ത ഖിറാഅത്ത് ആക്കാൻ പാടില്ല. സൂറത്തുൽ ഫാത്തിഹ റിവായത്ത് ഹഫ്സ ആസിം, നമ്മൾ സാധാരണ ഓതുന്ന ഖിറാഅത്ത്, ഫാത്തിഹ കഴിഞ്ഞ അടുത്ത സൂറത്ത് അത് വേറെ ഖിറാഅത്ത്, അങ്ങനെ വ്യത്യാസപ്പെടുത്താൻ പാടില്ല ഒന്ന്. രണ്ടാമത്തെ കാര്യം, അതുകൊണ്ട് ഫിത്ന ഭയക്കരുത്. ചിലപ്പോൾ ഒരു നാട്ടിൽ ആ നാട്ടിലുള്ള ആളുകൾക്ക് ഒരു ഖിറാഅത്ത് മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ. അപ്പൊ നീ ഒരു പുതിയ ഖിറാഅത്ത് പുതുതായി എവിടുന്നോ കേട്ട് പഠിച്ചിട്ടുണ്ട്, അത് ചിലപ്പോൾ ഓതിക്കഴിഞ്ഞാൽ നിസ്കാരം തിന്നതിന് മുന്നേ തലക്കുടിച്ച് പുറത്താക്കും. ഉദാഹരണത്തിന് ഖിറാഅത്ത്, ഇമാമത്തിന്റെ ഖിറാഅത്ത്, അങ്ങനെ നീ ഓതി, അവർക്കറിയില്ല, അവർ വിചാരിക്കും ഖുർആൻ കൊണ്ടുപോയി കളിക്കാൻ, ഇവർ ഖുർആൻ വന്നാൽ അറിയാന്ന് പുറത്താക്കും. അപ്പൊ ആളുകളെ ശ്രദ്ധിക്കണം, ഫിത്ന ഉണ്ടാക്കരുത്, ഫിത്ന ഉണ്ടാക്കരുത്. ഫാത്തിഹ പാരായണം ചെയ്യൽ ഇമാമിനും ഒറ്റക്ക് നിസ്കരിക്കുന്നവനും മേൽ നിർബന്ധമാണ് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ആരൊക്കെയാണ്? ഇമാമും ഒറ്റക്ക് നിസ്കരിക്കുന്നയാളും. എന്നാൽ മഅ്മൂം ഖിറാഅത്ത് ഫാത്തിഹ പാരായണം ചെയ്യുന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പ്രധാനമായ മൂന്ന് അഭിപ്രായങ്ങൾ കാണാം. ഒന്നാമത്തെ അഭിപ്രായം, എല്ലാ നിസ്കാരത്തിലും മഅ്മൂം ഇമാമിന്റെ പിന്നിൽ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യണം എല്ലാ നിസ്കാരം. പൊതുവെ നമ്മുടെ നാട്ടിലെ ആളുകൾ അതാണ് ചെയ്യാറുള്ളത്. അസ്സറിയ്യ വൽ ജഹ്റിയ്യ, പതുക്കെ ഓതുന്ന നിസ്കാരത്തിലും ഉറക്കെ ഓതുന്ന നിസ്കാരത്തിലും ഫാത്തിഹ, മഅ്മൂമിങ്ങൾ ഫാത്തിഹ ഓതും. അത് വലിയൊരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ്. രണ്ടാമത്തെ അഭിപ്രായം, മഅ്മൂം ഇമാമിന്റെ പിന്നിൽ സിറിയത്തിലാകട്ടെ ജഹറിയത്തിലാകട്ടെ ഫാത്തിഹ ഓതേണ്ടതില്ല. അതൊരു ചെറിയ വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ്. മൂന്നാമത്തെ അഭിപ്രായം, മഅ്മൂം ഇമാം ഉറക്കെ ഓതുന്ന നിസ്കാരങ്ങളിൽ ഫാത്തിഹ ഓതേണ്ടതില്ല, പതുക്കെ ഓതുന്ന നിസ്കാരങ്ങളിൽ ഫാത്തിഹ ഓതണം. ഷൈഖുൽ അൽബാനി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇതാണ്. ഷൈഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇതാണ്. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇതാണ്. മഅ്മൂം ഇമാം ഉറക്കെ ഓതുന്ന നിസ്കാരങ്ങളിൽ പിന്നിൽ ഓതേണ്ടതില്ല ഫാത്തിഹ, പതുക്കെ ഓതുന്ന നിസ്കാരങ്ങളിൽ ഫാത്തിഹ ഓതണം. ഉറക്കെ ഓതുന്ന നിസ്കാരങ്ങളിൽ തന്നെ ഇവിടെ ഷെയ്ഖ് പറഞ്ഞതുപോലെ രണ്ട് ഷർത്തുകൾ പാലിക്കണം. ഒന്നാമത്തെ കാര്യം, ഉറക്കെ ഓതുന്ന നിസ്കാരങ്ങളിൽ ഇമാമിന്റെ ഖിറാഅത്ത് അവൻ കേൾക്കുന്നില്ലെങ്കിൽ, വളരെ ദൂരത്താണ് ഇമാം ഓതുന്നത് കേൾക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ അവൻ ഫാത്തിഹ ഓതണം. മനസ്സിലായോ? ഉറക്കെ ഓതുന്ന നിസ്കാരങ്ങളിൽ ഇമാം ഓതുന്ന സന്ദർഭത്തിൽ ഫാത്തിഹ മഅ്മൂം ഓതേണ്ടതില്ല എന്നാണ് അൽബാനിയുടെ അഭിപ്രായം. റഹിമഹുല്ലാ എന്നാൽ ഇമാം ഓതുന്നത് കേൾക്കുന്നില്ലെങ്കിലോ മഗ്രിബ് നിസ്കാരത്തിൽ മഅ്മൂം ഓതണം. അതാണ് ഇവിടെ പറഞ്ഞത്, ഇല്ലം യസ്മഅ ഖിറാഅത്തൽ ഇമാം, ഇമാമിന്റെ ഖിറാഅത്ത് കേൾക്കുന്നില്ലെങ്കിൽ കഴിഞ്ഞില്ല. കേൾക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇമാം ഫാത്തിഹ ഓതിയതിന് ശേഷം മഅ്മൂമീങ്ങൾക്ക് ഫാത്തിഹ ഓതുന്നതിന് വേണ്ടി കുറച്ചു നേരം നിശബ്ദമായിരിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് മഅ്മൂം ഫാത്തിഹ ഓതണം. ഇതാണ് ഷെയ്ഖുൽ അൽബാനി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം. ചില ആളുകൾ പ്രചരിപ്പിച്ചു പോലെ ഫാത്തിഹ ഓതന്നെ വേണ്ടതില്ല എന്ന് ഷെയ്ഖ് പറഞ്ഞിട്ടില്ല, മറിച്ച് ഷെയ്ഖിന്റെ അഭിപ്രായം ഈ പറഞ്ഞതാണ്. രണ്ട് കാര്യമുണ്ട് മഗ്രിബ് നിസ്കാരം, ഉദാഹരണം വെച്ചാണ്. മഗ്രിബ് നിസ്കാരത്തിൽ ഇമാമിന്റെ ഫാത്തിഹ പാരായണം മഅ്മൂം കേൾക്കുന്നുണ്ട്. ഷെയ്ഖുൽ അൽബാനി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം എന്താ ചെയ്യേണ്ടത്? ഫാത്തിഹ ഓതേണ്ടതില്ല, മറിച്ച് ശ്രദ്ധിക്കുക. തെളിവെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആൻ ആയത്താണ്, فإذا قرئ القرآن فاستمعوا له وأنصتوا. ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക, وأنصتوا നിശബ്ദരാകുക. ഇമാം ഉറക്കെയാണ് പാരായണം ചെയ്യുന്നത്, പക്ഷെ പിന്നിൽ നിൽക്കുന്നത് കാരണം അവന് കേൾക്കുന്നില്ല. എന്ത് ചെയ്യണം? ഫാത്തിഹ ഓതണം, മഗ്രിബ് നിസ്കാരത്തിലാണെങ്കിലും ഓതണം. ഇമാം ഫാത്തിഹ ഓതിയത് അവൻ കേട്ടു, പക്ഷെ ഇമാം ഫാത്തിഹയ്ക്ക് ശേഷം കുറച്ചു നേരം നിർത്തുന്ന പ്രകൃതക്കാരനാണ്, എന്ത് ചെയ്യണം? ഫാത്തിഹ ഓതണം. ഇതാണ് ഷെയ്ഖുൽ അൽബാനി റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില പണ്ഡിതന്മാർ ഈ അഭിപ്രായം സ്വീകരിച്ചവരുണ്ട്. വല്ലാഹു തആല അഅലം. നിസ്കാരത്തിൽ ഇമാമിന് പിന്നിൽ ഇതിലൊരു അഭിപ്രായം പറയാന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. വല്ലാഹു അഅലം. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി അദ്ദേഹം സ്വീകരിച്ച അഭിപ്രായം ഇതാണ്, നിസ്കാരത്തിൽ ഇമാം ഓതുന്നതിന് പിന്നിൽ മഅ്മൂം ഓതണം. ഇമാം ഉറക്കെ ഓതട്ടെ, പതുക്കെ ഓതട്ടെ, രണ്ടായി. എപ്പോൾ ഓതണം? ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ പിന്നീട് തൊട്ടടുത്ത സൂറത്ത് ഓതുന്നതിനിടയിൽ സമയം കിട്ടിയാൽ അപ്പോൾ ഓതണം. പക്ഷെ അതിന്റെ ഇടയിൽ കുറെ നേരം നിർത്തുക എന്നുള്ളത് സുന്നത്തിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. അപ്പൊ അവസരം കിട്ടുകയാണെങ്കിൽ അപ്പോ ഓതണം, ഇല്ലെങ്കിൽ ഇമാം ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ ഇമാം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഓതണം. ചില ആളുകളുണ്ട് അവർക്ക് ചെറിയൊരു ശബ്ദം കേട്ടാൽ പിന്നെ ഓതാൻ പറ്റില്ല, അവരെന്ത് ചെയ്യും? പണ്ഡിതന്മാർ പറഞ്ഞു അവർക്ക് ഫാത്തിഹ ഓതാൻ സാധിക്കാത്തത് കൊണ്ട് അവർ ഓതേണ്ടതില്ല. അങ്ങനെ ഒച്ച കേൾക്കുന്നതിന്റെ ഇടയിൽ ഓതാൻ പറ്റുന്നില്ലെങ്കിൽ അവൻ ഓതാൻ. ഇതാണ് ഷെയ്ഖ് തെരഞ്ഞെടുത്ത അഭിപ്രായം. എന്നാൽ ഷെയ്ഖുൽ അൽബാനി റഹിമഹുള്ള അദ്ദേഹം തെരഞ്ഞെടുത്ത അഭിപ്രായം, അതുപോലെ തന്നെ ഇബ്നു തൈമിയ, ഷെയ്ഖ് സാലിഹ് ഫൗസാൻ ഇവർ തെരഞ്ഞെടുത്ത അഭിപ്രായത്തിന് വജ്ഹുണ്ട്. ഇബ്നു ഉസൈമീൻ, ഇബ്നു ബാസ് ഇവരുടെയൊക്കെ അഭിപ്രായം ഞാനിപ്പോ ഈ പറഞ്ഞ അഭിപ്രായമാണ്, അതായത് എല്ലാ നിസ്കാരത്തിനും ഓതണം എന്ന അഭിപ്രായമാണ്. വല്ലാഹു തആല അഅലമു ബിസ്സവാബ്, അല്ലാഹുവിനാണ് ശരി എന്താണ് എന്ന് കൂടുതൽ അറിയുക. ഇത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് ഇൻഷാ അള്ളാഹ് നിസ്കാരത്തിന് തൊട്ട് ശേഷം, നിസ്കാരം കഴിഞ്ഞ ഉടനെ എടുക്കും, ഒരു മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റാണ്, പിന്നെ മഗ്രിബ് വരെ റെസ്റ്റാണ്, കുറെ സമയത്തേക്ക് റെസ്റ്റാണ്. അപ്പൊ ആ സമയത്ത് ദിക്റല്ല, കുറച്ചുറങ്ങണമെങ്കിലൊന്ന് മയങ്ങ, ആ സാറിന് ചായ ഉണ്ട്, ചായ കുടിക്കാം ഇൻഷാ അള്ളാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സമയത്തിന് ബറക്കത്ത് നൽകട്ടെ. وهذا والله تعالى أعلم بالصواب. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.